അതുകൊണ്ട് പടച്ചവനോടുകൂടെ നിങ്ങൾ ഒരാളെയും വിളിക്കാൻ പാടില്ല, ഒരാളെയും വിളിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു തആല ആയത്തിൽ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ അദ്ദുആവിന്റെ അർത്ഥം നമ്മളെ മനസ്സിലുണ്ടല്ലോ. അദ്ദുആവിന് ഒന്നുകിൽ എന്തർത്ഥം വെക്കണം, എല്ലാ വിളിയും ആരാധനയാണെന്ന് അർത്ഥം വെക്കണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം വിളിയെന്ന് അർത്ഥം വെക്കണം. എല്ലാ വിളിയും ആരാധനയാണെന്ന് തലക്ക് സുഖമുള്ള ഒരു മനുഷ്യനും പറയില്ല, അപ്പൊ പിന്നെ ഒരു പ്രത്യേക തരം വിളി എന്നാണ്. അതേപോലെ തന്നെ ഖുർആനിലും അള്ളാഹു പറയുന്നു, ഫലാത്തദൂമ അല്ലാഹി അഹദ, അള്ളാഹിനോട് കൂടെ നിങ്ങൾ ആരെയും വിളിക്കരുത്. അപ്പോ ഉമ്മാനെയും വിളിക്കാൻ പാടില്ല, ഭാര്യയും വിളിക്കാൻ പാടില്ല, കുട്ടികളെയും വിളിക്കാൻ പാടില്ല എന്നാകും അർത്ഥം. അങ്ങനെ ഒരിക്കലും പടച്ചതമ്പുരാൻ ഖുർആനിൽ പറയില്ല. പിന്നെന്താണ് ആ ആരെയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഈ ആരെയും എന്ന് പറഞ്ഞതിൽ ആരാ പെടുക? അത് ഖുർആനിൽ തന്നെ അള്ളാഹു തആല വിശദീകരിച്ചു വേറൊരായത്തിൽ. ഏതാണ്? കണ്ടോ, നേരത്തെ അദ്ദുആവിന്റെ അവിടെ ഞാൻ എന്താ അർത്ഥം പറഞ്ഞു? അദ്ദുആവ് ദൈവമാണെന്ന ഇലാഹാണെന്ന വിശ്വാസത്തോടെയുള്ള പ്രത്യേക തരം വിളി, അത് ഇബാദത്താണ്. അതേ ആശയം ഖുർആനിൽ അള്ളാഹു തആല പച്ചയായി പറയുന്നു. അള്ളാഹുവിനോട് കൂടെ ആരെങ്കിലും വിളിച്ചാൽ, ആരെ വിളിച്ചാൽ? ഉമ്മാനെ വിളിച്ചാൽ നല്ല, ഔലിയാക്കളെ വിളിച്ചാൽ നല്ല, ഇലാഹൻ ആഖറ, വേറെ ദൈവങ്ങളെ വിളിച്ചാൽ. അപ്പൊ ദൈവമാണെന്ന വിശ്വാസത്തോടെയുള്ള വിളി, അത് ആരെ മാത്രമേ വിളിക്കാൻ പറ്റൂ? അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പറ്റൂ. വേറൊരായത്തിൽ അള്ളാഹു തആല വിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞപ്പോ പറഞ്ഞു, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, മുഅ്മിനീങ്ങൾ ഇബാദുർ റഹ്മാൻ. സൂറത്തുൽ ഫുർഖാനിൽ പടച്ചവൻ പറയുകയാണ്, അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകൾ അവരാരാണ്? വല്ലദീന, അവരൊരു വിഭാഗമാണ്. ലാ യദഊന മഅല്ലാഹി, അള്ളാഹുവിന്റെ കൂടെ അവർ വിളിക്കുകയില്ല. ഇലാഹൻ ആഖറ, മറ്റൊരു ദൈവത്തെ വിളിക്കുകയില്ല. നോക്കൂ, അപ്പൊ ആരെയും വിളിക്കരുത് പറഞ്ഞതിന്റെ അർത്ഥം ഉമ്മാനെ വിളിക്കരുതെന്നോ ബദരീങ്ങളെ വിളിക്കരുതെന്നോ റസൂലിനെ വിളിക്കരുതെന്നോ അല്ല, ദൈവമായിട്ടുള്ള ആരെയും വിളിക്കരുത്. അതന്നെയാണ് മലയാള ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞതിന്റെയും അർത്ഥം അല്ലെ? പ്രാർത്ഥന എന്ന് മലയാള ഭാഷയില് ഭാഷ മാത്രം പരിശോധിച്ചാൽ അതിന്റെ ആ വാക്കിന്റെ യഥാർത്ഥ രൂപം എന്താണ്? അർത്ഥന എന്നാണ്. പ്രാ എന്നത് അലങ്കാരമാണ്, അതായത് അതിന് പ്രത്യേക അർത്ഥമല്ല എന്നർത്ഥം. ആ വാക്കിന്റെ അലങ്കാരത്തിന് വേണ്ടി കൊടുത്തതാണ് പ്രാ എന്നത്. മലയാള ഭാഷ പഠിച്ചാൽ അത് മനസ്സിലാവും. പിന്നെ അതിലുള്ളത് എന്താണ്? അർത്ഥന എന്ന അർത്ഥിക്കുക എന്താ? ആവശ്യപ്പെടുക, ചോദിക്കുക, അഭ്യർത്ഥിക്കുക, ഇതൊക്കെ എന്താണ്? അർത്ഥനയുടെ വാചകമാണ്. അപ്പൊ പ്രാർത്ഥന എന്നാൽ ചോദിക്കുക, പ്രാർത്ഥന സമം അർത്ഥിക്കുക, പ്രാർത്ഥന സമം ആവശ്യപ്പെടുക, പ്രാർത്ഥന സമം അപേക്ഷിക്കുക, ഇതൊക്കെ എന്താണ്? പ്രാർത്ഥന എന്ന് മലയാള ഭാഷ അനുസരിച്ച് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. പക്ഷേ പ്രാർത്ഥന എന്ന പ്രയോഗം എന്തിനില്ല? എല്ലാ അപേക്ഷക്കും എല്ലാ ആവശ്യപ്പെടലിനും എല്ലാ അഭ്യർത്ഥനക്കും എല്ലാ അർത്ഥനക്കും പ്രാർത്ഥന എന്ന് പ്രയോഗിക്കാറില്ല. മറിച്ച് പ്രാർത്ഥന എന്ന് എവിടെ മാത്രമേ മലയാളികൾ പ്രയോഗിക്കാറുള്ളൂ? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടുള്ള അപേക്ഷയിൽ മാത്രമേ പ്രാർത്ഥന എന്ന് പ്രയോഗിക്കാറുള്ളൂ. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വിഷയമല്ലേ അല്ലേ? ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു എന്ന് പറയും. കാരണം എന്താ? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് ആരോട് അപേക്ഷിക്കുന്നത്? അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയും. അതേസമയത്ത് ഡോക്ടറോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. മലയാള ഭാഷയിൽ പറഞ്ഞാൽ കുറ്റാവോ? കുറ്റാവൂല. പക്ഷെ അങ്ങനെ പ്രയോഗമല്ല. അങ്ങനെ തന്നെയല്ലേ ഓരോന്നിനും ഓരോ പ്രയോഗം? അർത്ഥം ഉണ്ടായോണ്ട് മാത്രം കാര്യമുണ്ടോ? ചത്തു പറഞ്ഞെന്താ അർത്ഥം? ജീവൻ പോയി പറഞ്ഞെന്താ അർത്ഥം? മരിച്ചു പറഞ്ഞെന്താ അർത്ഥം? ഒക്കെ ഒരേ അർത്ഥം തന്നെയല്ലേ? മലയാളത്തിൽ എന്തൊരു ഗതികേടാണ് നമ്മളെ മുജാഹിദീങ്ങൾക്ക്. മലയാള ഭാഷ വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നല്ലോ. ചത്തു പറഞ്ഞാലും മരിച്ചു പറഞ്ഞാലും ജീവൻ പോയി പറഞ്ഞാലും നിര്യാതനായി പറഞ്ഞാലും ഒക്കെ എന്താണ്? ഒരേ വിഷയാണ് അല്ലേ? കാറ്റുപോയി വടിയായി എന്നാണ് അതിന്റെ അർത്ഥം. അതേ സമയത്തോ പ്രയോഗിക്കലുണ്ട് എല്ലാതും എല്ലായിടത്തും. കാള മരിച്ചു എന്ന് പറയാറില്ല സാധാരണ അല്ലേ? എന്താ മരിച്ചു പറഞ്ഞെന്താ എന്നൊരാൾ ചോദിക്കണം നിക്ക. എന്നാ ഓരോട് നമ്മൾ പറയാം, എന്റെ ഫാദർ ചത്തു എന്ന് ഞാനോട് പറഞ്ഞാലോ? സമ്മതിക്കോ? സമ്മതിക്കൂലല്ലേ. എന്തേ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞാ ഓക്കെ, വാപ്പ ചത്തു പറഞ്ഞാലോ? ഏതൊരു മകന്റെയും മനസ്സെന്താവും? പൊള്ളിപ്പോവും. അതെന്താ കാരണം? ചത്തു പറഞ്ഞാലും മരിച്ചു പറഞ്ഞാലും ഒക്കെ ജീവൻ പോയി തന്നെയല്ലേ ആണ്. പക്ഷെ പ്രയോഗം എന്തല്ല, രണ്ടും രണ്ടാണ്. എന്ന പോലെ ഏത് ആവശ്യപ്പെടലിനും ഏത് ചോദിക്കലിനും മലയാള ഭാഷ അനുസരിച്ച് പ്രാർത്ഥന എന്ന് പറയാമെങ്കിലും പ്രയോഗത്തിൽ പ്രാർത്ഥന എന്നത് എന്തിനു മാത്രമേ ഉപയോഗിക്കാറുള്ളൂ? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള അപേക്ഷക്ക് മാത്രമേ പറയാറുള്ളൂ. എങ്കിൽ ബദരീങ്ങളോട് സുന്നികൾ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ബദരീങ്ങൾ ദൈവമാണെന്ന വിശ്വാസത്തോടെ ഒരു സുന്നിയും ബദരീങ്ങളെ കാക്കണേന്ന് പറയുന്നില്ല. അതേസമയത്തോ അള്ളാഹുവോട് സുന്നികൾ പ്രാർത്ഥിച്ചു എന്ന് പറയാം. കാരണം എന്താ? അള്ളാഹു ദൈവമാണെന്ന ഇലാഹാണെന്ന വിശ്വാസത്തോടെയാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. അല്ലേ? അപ്പൊ അദ്വാ ഒരു